الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. سنهم الله سهودري سهودر الماري السلام عليكم ورحمة الله. آيات درس قرآن قرآن پڑھنا پریباڑی لے کے إلا سهودرين لهم هدیم آئي سواغدن جائي ويانا. നാം കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഫാത്തിഹ ആമുഖവും ഫാത്തിഹയുടെ ശ്രേഷ്ഠതയുമാണ് മനസ്സിലാക്കിയത്. അതോടൊപ്പം സൂറത്തുൽ ഫാത്തിഹയിലെ 4 ആയത്തുകളുടെ ആശയങ്ങളും മനസ്സിലാക്കുകയുണ്ടായി. സൂറത്തുൽ ഫാത്തിഹ അടിസ്ഥാനപരമായി ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ ആമുഖമാണ് 4 ആയത്തുകളിലൂടെ നാം മനസ്സിലാക്കിയത്. പ്രാർത്ഥനയ്ക്ക് അതിൻ്റേതായ ഒരു മര്യാദയുണ്ടല്ലോ. കാരണം ദാസൻ തൻ്റെ യജമാനനോട് നടത്തുന്ന ചില അഭ്യർത്ഥനകൾ ആണ് പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റേതായ മര്യാദകൾ പാലിക്കപ്പെടണം. ആ നിലയിൽ ആരോടാണോ പ്രാർത്ഥിക്കുന്നത്, ഒന്നാമതായി അവനെ തിരിച്ചറിയുക, അവൻ്റെ കഴിവിനെ തിരിച്ചറിയുക, അവൻ്റെ മഹത്വം അറിയുക എന്നത് വളരെ പ്രധാനമാണ്. അതിനാൽ അവൻ്റെ നാമത്തിൽ ആണ് പ്രാർത്ഥന ആരംഭിച്ചത്. അതേപോലെ അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അൽഹംദുലില്ല എന്ന് സ്തുതിച്ചുകൊണ്ട് ആണ് പ്രാർത്ഥിക്കേണ്ടത്. തുടർന്ന് അങ്ങനെ സ്തുതിക്കപ്പെടാൻ അള്ളാഹു എങ്ങനെയാണ് അർഹനാകുന്നത് എന്നതിൻ്റെ 4 കാരണങ്ങളാണ് തുടർന്ന് നാം മനസ്സിലാക്കിയത്. അള്ളാഹുവെ അറിയുക, അവൻ്റെ മഹത്വത്തെ അംഗീകരിക്കുക, അവനെ പുകഴ്ത്തി പറയുക, അവൻ്റെ ശക്തിയെ ഉൾക്കൊള്ളുക എന്നതൊക്കെയാണ് അതിലൂടെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി ഞാൻ എന്തുകൊണ്ട് അള്ളാഹുവോട് തന്നെ പ്രാർത്ഥിക്കണം, അള്ളാഹുവും ഞാനും തമ്മിൽ എന്താണ് ബന്ധം, കേവലം ഒരു പ്രശ്നമുണ്ടായപ്പോ ഒരു പ്രയാസമുണ്ടായപ്പോ അത് അള്ളാഹുവോടും പറയാം എന്ന് തീരുമാനിച്ചതാണോ? അങ്ങനെയല്ല. പ്രാർത്ഥിക്കുവാനുള്ള കൃത്യമായ ന്യായം എന്താണ്? ആ 2 ന്യായങ്ങളാണ് അടുത്ത ആയത്തിൽ 5-ാമത്തെ ആയത്തിൽ നാം ഏറ്റു പറയാൻ പോകുന്നത്. ഇതൊരു പ്രതിജ്ഞാവാക്യം കൂടിയാണ്. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക, ഇയ്യാ മാത്രം, നിന്നെ അല്ലെങ്കിൽ നിന്നോട് മാത്രം. ഇയ്യാക നഅബുദു, നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. അബദ, ഇബാദത്ത് ചെയ്തു. യഅബുദു അതിൻ്റെ ഭാവികാല രൂപമാണ്. നഅബുദു എന്നാകുമ്പോൾ ഞങ്ങൾ എന്നാണ് അർത്ഥം വരിക. ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു എന്നാണ്. ഇയ്യാക നഅബുദു, ഞങ്ങൾ നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നു. തുടർന്ന് പറയുന്നത് വ ഇയ്യാക, അതോടൊപ്പം ഇയ്യാക നിന്നോട് മാത്രം, നസ്തഈൻ ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. ആന സഹായിച്ചു എന്നാണ് അർത്ഥം. ഇസ്തആന എന്ന് പറയുമ്പോൾ സഹായം തേടി എന്നാണ്. നസ്തഈനു ഞങ്ങൾ സഹായം തേടുന്നു. അപ്പൊ 2 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അല്ലെ. ഒന്നാമത്തേത് നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. രണ്ടാമത്തേത് നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നതാണ്. 2 ആശയങ്ങൾ വരുന്നു. അതിനാൽ നിന്നോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ, ആവശ്യങ്ങൾ ഉന്നയിക്കുകയുള്ളൂ എന്നാണ്. ഇബാദത്ത് എന്ന പദം വിശുദ്ധ ഖുർആനിൽ ധാരാളമായിട്ട് ഇനി വരാൻ പോകുന്നുണ്ട്. അവിടെ നമുക്ക് കൂടുതലായിട്ട് വിശദീകരണങ്ങൾ ലഭിക്കും. ഇബാദത്തിന് മലയാളത്തിൽ വ്യത്യസ്തമായ അർത്ഥങ്ങൾ പറയാറുണ്ട്. ആരാധന, പൂജ, അതുപോലെ അനുസരണം, ആജ്ഞാനുവർത്തിയാവുക, അടിമത്തം, ദാസ്യവൃത്തി, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങൾ മലയാളത്തിൽ പറയാറുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ആശയങ്ങളിൽ ഞങ്ങൾക്ക് മറ്റൊരു ആരാധ്യനില്ല, ലാ മഅബൂദ ഇല്ലല്ലാഹ് എന്ന് പറയില്ലേ, മറ്റൊരു ആരാധ്യൻ ഞങ്ങൾക്ക് ഇല്ല എന്നാണ് അവിടെ പ്രഖ്യാപിക്കുന്നത്. ഇത് പുതുതായിട്ട് പറയുന്ന ഒരു കാര്യമല്ല. നമ്മൾ ഫാത്തിഹ ഓതുമ്പോ ഇയാക്ക നഅബുദു പറയുമ്പോ ആദ്യമായിട്ട് പറയുകയല്ലല്ലോ, മറിച്ച് നേരത്തെ നമ്മുടെ മനസ്സിലുള്ളതിനെ ഒന്നുകൂടി പുതുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പ്രതിജ്ഞ നടത്തിയവരാണ് എല്ലാ മനുഷ്യരും, വിശ്വാസികൾ മാത്രമല്ല എല്ലാവരും. എന്തായിരുന്നു അത്? അലസ്തു ബിറബ്ബിക്കും ഖാലു ബല, ഞാൻ അല്ലയോ നിങ്ങളുടെ നാഥൻ, അതെ എന്ന് നമ്മൾ ഏറ്റുപറഞ്ഞതായിട്ട് സൂറത്തുൽ ആറാഫ് 172 വന്നിട്ടുണ്ട്. മാത്രമല്ല മനുഷ്യ ജന്മത്തിന്റെ ലക്ഷ്യം തന്നെ എന്താണ്? ഖുർആൻ പറയുന്നു, വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അല്ലാതെ. ജിന്ന് ഇൻസ് വർഗങ്ങളെ, മനുഷ്യ ജിന്ന് വർഗങ്ങളെ അള്ളാഹു പഠിച്ചിട്ടേ ഇല്ല എന്ന് സൂറത്തു ദാരിയാത്ത് 56 പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ഇബാദത്ത് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന് വഴിപ്പെടുക എന്നതാണ്. പഴയകാല പണ്ഡിതന്മാർ ഉപയോഗിച്ച പ്രയോഗം അങ്ങനെയാണ്. മലയാളത്തിലെ ഇബാദത്ത് നേരത്തെ തന്നെ ഒരു ചർച്ചാ വിഷയമാണ്. ആരാധന, അനുസരണം, അടിമത്തം എന്നൊക്കെ വ്യത്യസ്ത വാക്കുകളിൽ നമ്മൾ അതിന് ആശയങ്ങൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ എന്താ ഇവിടുത്തെ വിഷയം? ഇവിടുത്തെ പ്രശ്നം നമ്മുടെ ഭാഷയുടെ പരിമിതിയാണ്. നമുക്കറിയാം മലയാളം ഒരു സങ്കര ഭാഷയാണ്. അറബിയോ? അറബി ഭാഷകളുടെ മാതാവാണ്. ഒറ്റ വാക്കിൽ വളരെ സമ്പുഷ്ടമായ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ അറബി ഭാഷയ്ക്ക് കഴിയും. ഭാഷയുടെ ഒരു പരിമിതിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കൂടെ അനുഭവിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ മുമ്പിൽ ജീവിതത്തെ സമർപ്പിക്കുക, സമ്പൂർണമായ സമർപ്പണം അള്ളാഹുവിനാക്കുക എന്നതാണ് അതിന്റെ ആശയം. അതാണല്ലോ വജ്ജഹത്തുവിലൊക്കെ നമ്മൾ ഏറ്റുപറയുന്നത് അല്ലെ? ഈ പ്രപഞ്ചനാഥന്റെ മുമ്പിൽ ഞാൻ എന്റെ മുഖത്തെ തിരിച്ചു വെച്ചു, ഇന്ന സ്വലാത്തീവ നുസുക്കി എന്ന് പറഞ്ഞിട്ട് എന്റെ നമസ്കാരം, എന്റെ എല്ലാ പരിശ്രമങ്ങളും, എന്റെ ജീവിതവും എന്റെ മരണവും റബ്ബുൽ ആലമീനായ തമ്പുരാനാകുന്നു എന്ന് പറയുമ്പോ ജീവിതത്തിൽ നിന്ന് മറ്റൊന്നും നമുക്ക് നമ്മുടേതായിട്ട് മാറ്റിവെക്കാനില്ലല്ലോ. അതുകൊണ്ട് നിനക്ക് മാത്രം വഴിപ്പെടുന്നവരാണ് ഞങ്ങൾ എന്നതിനാൽ ഞങ്ങൾ നിന്നോട് മാത്രമേ പ്രാർത്ഥിക്കുകയുമുള്ളൂ. അതുകൊണ്ടാണ്, അല്ലാതെ വേറെ ആരോടൊക്കെയോ പറഞ്ഞിട്ടുണ്ട് കൂട്ടത്തിൽ നിന്നോടും പറയുന്നു എന്നതല്ല. അതാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ന്യായമായിട്ട് പറഞ്ഞത്. ഇയ്യാക നഅ്ബുദു, ഞങ്ങൾ നിനക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് എന്നതാണ് അതിന്റെ ആശയം. വ ഇയ്യാക നസ്തഈൻ, രണ്ടാമത്തേത്, ഞങ്ങൾ നിന്നോട് മാത്രം സഹായം തേടുകയും ചെയ്യുന്നു. ആഗ്രഹ സാഫല്യത്തിന്, ആപത്തുകളിൽ നിന്നുള്ള മോചനത്തിന്, ജീവിത സൗഖ്യത്തിന്, ജീവിത വിജയത്തിന് ഞങ്ങൾ നിന്നെ മാത്രമാണ് ആശ്രയിക്കുന്നത് എന്നതാണ്. കാരണം നീയാണ് അനുഗ്രഹദാതാവ്, നീയാണ് എല്ലാ സഹായങ്ങളുടെയും എല്ലാ നന്മകളുടെയും ഉറവിടം. അതുകൊണ്ട് തന്നെ നിന്നോട് മാത്രമാണ് സഹായം തേടുകയുള്ളൂ. ഇത് വളരെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. പ്രയാസങ്ങളും കഷ്ടപ്പാടും ഒക്കെ വരുമ്പോ, മനുഷ്യന്റെ മനസ്സ് പതറിപ്പോകുമ്പോ പെട്ടെന്ന് മറ്റു പല കേന്ദ്രങ്ങളെയും ആശ്രയിക്കുന്ന പ്രവണത മനുഷ്യരിൽ കാണാം. സൃഷ്ടികളോട് സഹായം തേടാമോ ഇങ്ങനെ പറയുമ്പോ? നിന്നോട് മാത്രമേ സഹായം തേടൂ എന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ ഡോക്ടറുടെ അടുക്കൽ ചികിത്സക്ക് വേണ്ടിയിട്ട് പോകാമോ? അല്ലെങ്കിൽ സമ്പന്നനോട് സമ്പത്ത് ചോദിക്കാമോ? ഒരു വിവരമുള്ള ആളോട് അറിവ് ചോദിക്കാമോ എന്നൊക്കെ പലരും സംശയം ചോദിക്കാറുണ്ട്. കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആരുടെയും സഹായം തേടാം എന്ന് പറഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാൾക്ക് നൽകിയ അറിവ്, കഴിവ്, അതിന്റെ അടിസ്ഥാനത്തിൽ ഭൗതികമായ കാഴ്ചപ്പാടില് നമുക്ക് വ്യക്തികളുമായി, സഹജീവികളുമായിട്ട് പരസ്പരം ഇടപഴകി ജീവിക്കുമ്പോൾ തീർച്ചയായും പരസ്പരമുള്ള സഹായം തേടലുകൾ ആകാം എന്നുള്ളതാണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ സവിശേഷമായ കഴിവ് കൊണ്ട് ദൈവിക പിൻബലമൊന്നുമില്ലാതെ പ്രത്യേകമായി ഇദ്ദേഹം എന്നെ സഹായിക്കുകയാണ് എന്നതിനപ്പുറത്ത് പടച്ചതമ്പുരാൻ നൽകിയ കഴിവിൽ നിന്നാണ് ഇദ്ദേഹം എനിക്ക് ഈ സഹായം ചെയ്യുന്നത് എന്ന ബോധ്യമാണ് നമുക്കുണ്ടാവേണ്ടത്. മനുഷ്യന്റെ ദൗർബല്യങ്ങൾ മുതലെടുക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും പലരും രംഗത്ത് വരുന്നത് കാണാൻ കഴിയും. അവിടെയാണ് ഇയ്യാക നസ്തഈൻ എന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ ഒരു ഘടകമായിട്ട് തൗഹീദിനോട് ചേർത്തുകൊണ്ട് തന്നെ നാം പഠിക്കുന്നത് എന്നുള്ളതാണ്. ദാസൻ യജമാനന് മുമ്പിൽ സമ്പൂർണ്ണ സമർപ്പണം നടത്തുകയാണ് ഇവിടെ. എല്ലാ നിലക്കും അവന് വിട്ടുകൊടുക്കാൻ എന്നുകൂടി മനസ്സിലാക്കാം. ഈ ആയത്ത് ഒന്നുകൂടി വിശകലനം ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ എന്നതിന് പകരം ഞങ്ങൾ എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. സാധാരണ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കാര്യങ്ങളല്ലേ പറയാം, പക്ഷെ ഇവിടെ ഞാൻ എന്നതിന് പകരം ഞങ്ങൾ എന്ന് പരാമർശിച്ചിരിക്കുന്നു. നഅബുദു, ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. നസ്തായീൻ, ഞങ്ങൾ സഹായം തേടുന്നു. എന്താ കാരണം? സംഘബോധം, സാമൂഹിക ബോധം, അത് നമ്മളെപ്പോഴും കാത്തു സൂക്ഷിക്കണം. സ്വന്തത്തിലേക്ക് ഉൾവലിയുന്നതിന് പകരം സമൂഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന വലിയ ഒരു ആശയം അത് ഉൾക്കൊള്ളുന്നുണ്ട്. ഇതേപോലെ തന്നെ മുഴുവൻ മനുഷ്യരാശിയുടെയും കടമയാണ് ഈ നിലക്ക് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യലും അവനോട് മാത്രം സഹായം തേടലും എന്നും ഈ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. സഹായം തേടുമ്പോൾ നമുക്കറിയാമല്ലോ, അടിമയോട് സഹായം തേടുമ്പോൾ എന്താ സംഭവിക്കാം? നമ്മൾ അടിമയുടെ അടിമയായിട്ട് മാറുകയാണ്. എന്നാൽ യജമാനോട് സഹായം തേടുമ്പോഴോ, നമ്മൾ ആ യജമാനന്റെ അടിമത്ത പദവി, വളരെ ഉന്നതമായ ആ പദവിയിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് കാര്യങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റു പറയുമ്പോൾ, ഞാൻ നിന്റെ അടിമത്തം പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു, തേടുന്നു എന്ന ആശയം കൂടി അത് ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് പറയുന്നത്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ വളരെ പ്രാധാന്യപൂർവം വിശ്വാസത്തെ ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മെ ഉണർത്തുന്നു എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തുടർന്ന് എന്താണ് പടച്ചവനോട് നമുക്ക് ചോദിക്കാനുള്ളത്? ആമുഖം പറഞ്ഞു കഴിഞ്ഞു, അള്ളാഹുവിനുള്ള സമ്പൂർണ്ണ സമർപ്പണം നടത്തിക്കഴിഞ്ഞു. എന്താണ് ഇനി അള്ളാഹുവോട് ചോദിക്കാനുള്ളത്? സമ്പത്താണോ, ആരോഗ്യമാണോ, ആയുസ്സാണോ, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളാണോ, എന്തെങ്കിലും ആകാമല്ലോ. പക്ഷേ പടച്ചവനോട് ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഹിദായത്താണ്, മാർഗദർശനമാണ്, ശരിയായ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നതാണ്. അതാണ് ആറാമത്തെ ആയത്തില് ഈ സൂറയുടെ മർമ്മപ്രധാനമായ സൂക്തം എന്ന നിലയ്ക്ക് ഈ ആവശ്യം അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഉന്നയിക്കാൻ. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ഹദായ ഹിദി, ഹദ വഴി കാണിച്ചു, ഇഹ്ദി അതിന്റെ കൽപ്പന രൂപമാണ്. ഇഹ്ദി, നീ വഴി കാണിക്കണമേ, നീ വഴി കാണിക്കണമേ. നാ, ഞങ്ങളെ. അസ്സിറാത്ത്, സിറാത്ത് മാർഗം. അസ്സിറാത്ത് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക മാർഗം, ദൈവികമായ സന്മാർഗത്തിന്റെ, സ്വർഗത്തിന്റെ മാർഗം എന്നർത്ഥം. അൽ മുസ്തഖീം, അതിനെ ഒന്നുകൂടി വിശദീകരിക്കുകയാണ്, ചൊവ്വായ, നേരായ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നീ ഞങ്ങളെ ചൊവ്വായ മാർഗത്തിൽ, നേരായ മാർഗത്തിൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഹിദായത്ത് ലഭിക്കുക എന്നത് തന്നെയാണ്. ഒരു സഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം വഴി വളരെ പ്രധാനമാണ്, ലക്ഷ്യവും വളരെ പ്രധാനമാണ്. നമ്മുടെ ഈ ജീവിതം ആ നിലയ്ക്ക് ഒരു സഞ്ചാരമാണല്ലോ. നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ വഴി തേടുമ്പോൾ അത് നമ്മുടെ ഭൗതികമായ ഒരാവശ്യമാണ് എന്ന് പറയാം. അള്ളാഹുവിലേക്ക് വഴി തേടുമ്പോൾ അത് ആത്മീയമായ ആവശ്യമാണ്. എന്നാൽ വീട്ടിലേക്ക് പോകുന്നത് ഒരു നന്മ ഉദ്ദേശിച്ചുകൊണ്ട് കുടുംബത്തോടൊപ്പം കഴിയാൻ എന്ന നിലക്കാണെങ്കിലോ അത് ഒരേ സമയം ആത്മീയമായി തീരുന്നു, അതേ സമയത്ത് തന്നെ അതിന്റെ പ്രയോജനം ഭൗതികമായ അർത്ഥത്തിൽ നമ്മൾ അനുഭവിക്കുന്നു എന്ന് പറയാം. അപ്പൊ അള്ളാഹുവിലേക്ക് വഴി തേടുക എന്ന് പറഞ്ഞാൽ ജീവിതം മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ആക്കുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ വലിയ ഒരു ആശയം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഓരോ അനക്കവും ഓരോ അടക്കവും അള്ളാഹുവെ നിനക്ക് വേണ്ടി മാത്രമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതേസമയത്ത് നമ്മൾ ഇതിനിടയിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നേരത്തെ അള്ളാഹുവെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ അവിടെയൊക്കെ അവൻ എന്നാണ് സൂചിപ്പിച്ചത്. അവൻ റബ്ബുൽ ആലമീൻ, അവൻ അർറഹ്മാൻ, അവൻ അർറഹീം, അവൻ മാലിക് യൗമിദ്ദീൻ. പക്ഷേ ഇയാക്ക നഅബുദുവിലേക്ക് എത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? ഇയാക്ക, നിന്നെ മാത്രം, നിന്നോട് മാത്രം എന്ന് പറഞ്ഞ് പെട്ടെന്ന് നീ ആയിരിക്കുന്നു അല്ലേ? അവൻ എന്ന് പറഞ്ഞ് പെട്ടെന്ന് നീ ആയിരിക്കുകയാണ്. അതെന്താ കാരണം? ഇയാക്ക നഅബുദു, അതുപോലെ ഇഹ്ദി, നീ വഴി കാണിക്കൂ, അൻഅംത, നീ അനുഗ്രഹിച്ചു, ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്താ കാരണം? ഒരാൾ അള്ളാഹുവെ തേടി, അള്ളാഹുവെ അറിഞ്ഞ്, അവൻ റബ്ബുൽ ആലമീനാണ്, അർറഹ്മാനാണ്, അർറഹീമാണ്, മാലിക് യൗമിദ്ദീനാണ് എന്ന് അറിഞ്ഞ് അറിഞ്ഞ് അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരുകയാണ്. അള്ളാഹുവിന്റെ സാമീപ്യം നേടുകയാണ്. നമസ്കാരത്തിലാണെങ്കിൽ ശരിക്കും നമുക്കത് ആസ്വദിക്കാൻ കഴിയും. വല്ലാത്തൊരു അനുഭൂതിയാണത്. ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന് നമസ്കാരത്തിലേക്ക് ഓടിക്കിതച്ചു വന്നിട്ട് നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്ത് അടുത്ത് അവന്റെ സന്നിധിയിലെത്തിയിട്ടാണ് ഇയാക്ക നീ എന്ന് പറഞ്ഞിട്ട് മുഖാമുഖം സംസാരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ നമസ്കാരം അള്ളാഹുവുമായുള്ള സ്വകാര്യ ഭാഷണമാണ് എന്ന് പറഞ്ഞത്, അല്ലെ? അത് വല്ലാത്തൊരു അനുഭൂതിദായകമായൊരു പ്രയോഗമാണ്. അവൻ ആയ അള്ളാഹു എങ്ങനെ ഇപ്പൊ നീ ആയി മാറി. അവിടെ ശരിക്കും ഒരു മുഖാമുഖ സംഭാഷണം തന്നെയാണ് നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ആശയം, മനുഷ്യന് സ്വയം വഴി കണ്ടെത്തുവാൻ സാധ്യമല്ല. താൽക്കാലികമായ വഴികളൊക്കെ കണ്ടെത്താം, ചിലപ്പോൾ അത് ശരിയാവും, ചിലപ്പോൾ തെറ്റും. എന്നാൽ ആത്യന്തികമായിട്ട് തന്റെ ജീവിത വിജയത്തിന്റെ വഴി കണ്ടെത്തുവാൻ മനുഷ്യന് പ്രയാസമായിരിക്കും. മനുഷ്യന് ഒരുപാട് പരിമിതികളുണ്ട്. പഞ്ചേന്ദ്രിയങ്ങളും വിവേചന ബോധവും ബുദ്ധിശക്തിയും ഒക്കെ ഉണ്ടെങ്കിലും പരിമിതികൾ ഒരുപാടുള്ളവനാണ് മനുഷ്യൻ. മനുഷ്യന് പ്രകൃതിപരമായി തന്നെ ഒരുപാട് പരിമിതികൾ കാണാം. ഇപ്പൊ ഒരു പശുവിനെ നമ്മൾ പെട്ടെന്ന് വെള്ളത്തിലേക്ക് ഇറക്കി വിട്ടാൽ അത് നീന്തി അക്കരെ എത്തും. പക്ഷേ മനുഷ്യനോ, മനുഷ്യൻ വഴിയില് മുങ്ങി മരിച്ചു പോകും എന്നുള്ളതാണ്. അതിനാൽ കൃത്യമായ മാർഗദർശനം ഉണ്ടായേ പറ്റൂ എന്നുള്ളതാണ്. ഊഹാപോഹങ്ങൾ, സങ്കല്പങ്ങൾ, അനുമാനങ്ങൾ, മനുഷ്യ മനസ്സുകളിൽ രൂപപ്പെട്ട അല്ലെങ്കിൽ മനുഷ്യ നിർമ്മിതമായ ആശയങ്ങളും പ്രസ്ഥാനങ്ങളും, ഇവയൊന്നും മനുഷ്യനെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് വഴി നടത്തുകയില്ല എന്നതാണ്. അത് ലോകത്ത് സംഭവിച്ചു കഴിഞ്ഞ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ മനുഷ്യനെ വഴി നടത്താൻ ശ്രമിക്കുമ്പോൾ അബദ്ധങ്ങളിൽ ചെന്നപ്പെടും. ഒരു അടിമയ്ക്ക് ഒരിക്കലും മറ്റൊരാളെ അടിമയെ അല്ലെങ്കിൽ ഒരാളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ സാധ്യമല്ല. അത് യജമാനന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഈ പ്രാർത്ഥന നമ്മൾ ഒരുപാട് കാലമായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രാർത്ഥനയുടെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. എത്ര കാലമായി ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്റെ സ്വഭാവം ഇതുവരെ നന്നായില്ല, എന്റെ ശീലങ്ങൾ മാറിയില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ സങ്കടം പറയാറില്ലേ. യഥാർത്ഥത്തിൽ എവിടെയാ പ്രശ്നം? നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, പക്ഷേ ഉത്തരം ലഭിക്കുന്നുണ്ടോ എന്ന് പലപ്പോഴും അന്വേഷിക്കുന്നില്ല. അതാണ് പ്രശ്നം. അവിടെയാണ് വിശുദ്ധ ഖുർആനിനെ കൂടുതൽ അറിയാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത്. ഫാത്തിഹ ഓതിയിട്ട് പിന്നെ അവസാന ഭാഗത്തെ ഖുൽഹു അല്ലാഹു അഹദിലേക്ക് നമ്മൾ ചാടും നമസ്കാരത്തില്. എന്നാൽ ഖുർആനിനകത്തുകൂടെ സഞ്ചരിച്ചാലോ നമ്മുടെ ഈ പ്രാർത്ഥനയ്ക്ക് പടച്ചോൻ ഉത്തരം നൽകുന്നു. നിങ്ങൾ ചോദിക്കൂ, ഞാൻ ഉത്തരം ചെയ്യാം എന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് എവിടെ ഉത്തരം എന്ന് ചോദിക്കും. സൂറത്തുൽ ഫാത്തിഹയിൽ ഈ പ്രാർത്ഥനയുണ്ട്. തൊട്ടടുത്ത പേജില് സൂറത്തുൽ ബഖറയിലെ രണ്ടാമത്തെ ആയത്ത് നോക്കൂ, ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ. ഇതാ സത്യാന്വേഷികളായ മനുഷ്യരെ, നിങ്ങൾക്കുള്ള സന്മാർഗം ഇതിൽ ഉണ്ട്. ഫീഹി ഇതിൽ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ ഉണ്ട് എന്നാണ്. അതേപോലെ ഖുർആനിൽ പലയിടങ്ങളിലും ഈ ചോദ്യത്തിന്റെ, ഈ പ്രാർത്ഥനയുടെ ഉത്തരം വരുന്നുണ്ട്. സൂറത്തു നിസ 68 വലഹദൈനാഹും സിറാത്തം മുസ്തഖീമ, നാം അവരെ ചൊവ്വായ മാർഗത്തിലേക്ക് വഴി നടത്തും എന്ന് പറഞ്ഞു. ഇന്ന അലൈനാലൽ ഹുദ സൂറത്തുൽ ലൈൽ, നിശ്ചയം അവർക്ക് മാർഗം കാണിച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ് എന്ന് അള്ളാഹു താല മറുപടി പറഞ്ഞു. ഈ മറുപടികളൊക്കെ അറിയുമ്പോഴാണ് പടച്ചോൻ എന്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്, വഴി കാണിച്ചിട്ടുണ്ട്, ഇനി എന്താ വേണ്ടത്, ഞാൻ അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സന്നദ്ധനാവുകയാണ് വേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, വളരെ മഹത്തരമായ ഈ ആവശ്യം പടച്ചോന്റെ മുമ്പിൽ നമ്മൾ ഏറ്റു പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചാൽ മതിയോ? ഇനി പടച്ചോൻ നോക്കിക്കൊള്ളുമോ നമ്മുടെ കാര്യം? ഇല്ല. ഇനി എന്ത് ചെയ്യണം? ആ കൃത്യമായ വഴി കണ്ടെത്താൻ നമ്മൾ സ്വയം ശ്രമിക്കണം. കണ്ടെത്തി കഴിഞ്ഞാൽ അതിലൂടെ തന്നെ ട്രാക്ക് തെറ്റാതെ അതേ വഴിയിലൂടെ മുന്നേറുവാനുള്ള നിരന്തരമായ പരിശ്രമമാക്കിയിട്ട് ജീവിതത്തെ മാറ്റാൻ സാധിക്കണം എന്നതാണ്. ഇനി ഈ സിറാത്തുൽ മുസ്തഖീം ഏതാണ് എന്നതാണ് ചോദ്യം. സിറാത്തുൽ മുസ്തഖീം ഏതാണ്? ചൊവ്വായ മാർഗം. ഒരുപാട് വഴികളുണ്ടല്ലോ, ആ വഴികളിൽ ഏതാണ് ഏറ്റവും ചൊവ്വായത്? നമ്മൾ സാധാരണ പറയില്ലേ, രണ്ട് ബിന്ദുക്കൾ, രണ്ട് ബിന്ദുക്കൾ ഇട്ടിട്ട് അതിൽ നിന്ന് ഒരു ബിന്ദുവിൽ നിന്ന് അടുത്ത ബിന്ദുവിലേക്ക് എത്ര നേർരേഖകൾ വരക്കാം എന്ന് ചോദിച്ചാൽ നേർരേഖ ഒന്ന് മാത്രമേ വരക്കാൻ കഴിയുള്ളൂ. അതേസമയം ഇങ്ങനെ വക്രമായ പല വഴികളും വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാൻ കഴിയും. സിറാത്തുൽ മുസ്തഖീം എന്നത് അടിമയ്ക്ക് ഉടമയെ, ദാസന് യജമാനനെ പ്രാപിക്കുവാനുള്ള ഏകമായ കൃത്യമായ ഋജുവായ മാർഗമാണ്. അതിനിടയിൽ വേറെ ഇടയാളന്മാരോ മധ്യവർത്തികളോ ഒന്നുമില്ല. നേർക്കുനേരെ അള്ളാഹുവെ പ്രാപിക്കുവാൻ ഓരോ അടിമയ്ക്കും അവകാശമുണ്ട്. അത് അവന്റെ ജന്മാവകാശമാണ്. കാരണം അള്ളാഹുവാണ് സൃഷ്ടാവ് എന്നതിനാൽ വഴികാണിച്ചു തരേണ്ടത് അതേ അള്ളാഹു തന്നെയാണ്. ആ നിലയില് സിറാത്തുൽ മുസ്തഖീം എന്നത് വളരെ കൃത്യതയുള്ള, വ്യക്തതയുള്ള ഒരു പ്രയോഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇസ്ലാമിനെ കൂടുതൽ അറിയുമ്പോൾ നമുക്ക് നന്നായിട്ട് ബോധ്യപ്പെടുന്നുമുണ്ട്. ഇവിടെ ഒന്നുകൂടി അത് വിശദീകരിക്കുകയാണ്. ഏത് മാർഗമാണ്, ഏതാണ് ഈ ചൊവ്വായ മാർഗം? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ. ഇതാണല്ലോ ഏഴാമത്തെ ആയത്ത്. സിറാത്ത് ഒരു മാർഗം, അല്ലദീന ഒരു വിഭാഗത്തിന്റെ മാർഗമാണ്. ആരുടെ മാർഗം? അൻഅമ അനുഗ്രഹിച്ചു, അൻഅംത നീ അനുഗ്രഹിച്ചു, അലൈഹിം അല മേൽ, ഹിം അവർ എന്നാണ് അർത്ഥം. ഹും എന്നാണ് സാധാരണ പറയാം, അല മുമ്പിൽ വന്നപ്പോ അലൈഹിം എന്നായി മാറിയതാണ്. നീ ആരുടെ മേലാണോ അനുഗ്രഹം ചൊരിഞ്ഞത്, അവരുടെ മാർഗം സിറാത്ത് അല്ലദീന അൻഅംത അലൈഹിം എന്ന് പറയുന്നു. അള്ളാഹു അനുഗ്രഹിച്ചവരാരാണ് എന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആൻ തന്നെ അതിന് മറുപടി നൽകും അല്ലേ. സൂറ അന്നിസയിലെ 69-ാമത്തെ ആയത്തില് അള്ളാഹു തന്നെ മറുപടി നൽകുന്നുണ്ട്. ഖുർആനിന്റെ ഒരു പ്രത്യേകത, ഒരു സൂക്തത്തെ മറ്റൊരു സൂക്തം വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കും എന്നതാണ്. നേരത്തെ നാം മനസ്സിലാക്കിയല്ലോ, സൂറത്തുൽ ഫാത്തിഹയിലെ ഓരോ സൂക്തവും വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കുകയാണ്, അല്ലെങ്കിൽ ഖുർആൻ മുഴുവനും ഫാത്തിഹയുടെ വ്യാഖ്യാനമാണ് എന്ന് പറഞ്ഞു. ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ ഓരോ ആയത്തിനും തുല്യമായ അല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കുന്ന, വിശദീകരിക്കുന്ന ആയത്തുകൾ ധാരാളമായിട്ട് ഖുർആനിൽ തന്നെ കണ്ടെടുക്കാൻ കഴിയും. അതിനാൽ നമ്മുടെ ക്ലാസ് എല്ലാം ഒന്നിച്ചു പറയുക എന്നതിന് പകരം സാമർഭികമായിട്ട് ഓരോ ആയത്തിന്റെയും വിശദീകരണങ്ങൾ ഖുർആനിലൂടെ തന്നെ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇവിടെ ആരാണ് അള്ളാഹു അനുഗ്രഹിച്ചവർ? വമൻ യുത്ഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. അവരാണ് സൂറത്തുൻ നിസ 69. അള്ളാഹുവെയും റസൂലിനെയും അനുസരിക്കുന്നവർ ആരോ, ഫഉലൈക അക്കൂട്ടർ, മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം അല്ലാഹു അനുഗ്രഹിച്ചവരോടൊപ്പമായിരിക്കും. ആരാണ് അള്ളാഹു അനുഗ്രഹിച്ചവര്? മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, പ്രവാചകന്മാർ, സത്യവാന്മാർ, രക്തസാക്ഷികൾ, സജ്ജനങ്ങൾ. ഇങ്ങനെ നാല് വിഭാഗത്തെ അള്ളാഹു തആല ചേർത്ത് പറയുന്നു. അപ്പൊ ഇവരാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം സിദ്ധിച്ചവർ. അതേ വഴിയിൽ നമ്മുടെ മുൻഗാമികൾ, സച്ചരിതരായ മുൻഗാമികൾ കടന്നുപോയ അതേ വഴിയിലാണ് നമുക്കും സഞ്ചരിക്കേണ്ടത്. ആ ഒരു പാരമ്പര്യത്തിൽ, ആ ഒരു വിശുദ്ധിയുടെ മാർഗത്തിൽ തന്നെ വഴിതെറ്റാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആദം അലിഹിസ്ലാം മുതൽക്ക് ഇങ്ങോട്ട് അന്ത്യപ്രവാചകൻ വരെയുള്ള പ്രവാചകന്മാരുടെ ഒരു വലിയ പരമ്പര, അതേപോലെ തന്നെ ആ കാലഘട്ടങ്ങളിലൊക്കെ ജീവിച്ചിട്ടുള്ള ദൈവസമർപ്പിതരായിട്ടുള്ള വിശ്വാസികളാണ് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാം. തുടർന്ന് പറയുന്നു, ഇവരിൽ മാത്രമേ ഞങ്ങളെ പെടുത്താവൂ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, ഗൈർ അല്ലാത്ത, കൂടാതെയുള്ള, അൽ മഗ്ലൂബ് കോപിക്കപ്പെട്ടവൻ എന്നാണ് വാക്കിന്റെ അർത്ഥം. കോപത്തിന് ഇരയായവൻ, അൽ മഗ്ലൂബ് അലൈഹിം അവരുടെ മേൽ. ആരുടെ മേലാണോ കോപം വർഷിക്കപ്പെട്ടത്, അവരുടേതല്ലാത്ത മാർഗത്തിലാണ് നിങ്ങളെ വഴി നടത്തേണ്ടത്, കോപത്തിന് ഇരയായവരുടേതല്ല. വലാ അല്ല താനും, അല്ലാലീൻ വഴിപിഴച്ചവരുടേതുമല്ല എന്നുകൂടി ചേർത്ത് പറയാണ്. വഴിപിഴച്ചവരുടെ മാർഗത്തിലും അല്ല ഞങ്ങളെ വഴി നടത്തേണ്ടത് എന്ന് വീണ്ടും ചേർത്ത് പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആരാണ് അൽ മഗ്ലൂബ്, ആരാണ് വാലീൻ എന്നൊരു ചോദ്യമുണ്ട്. മഗ്ലൂബ് അള്ളാഹുവിന്റെ കോപത്തിനും ശിക്ഷക്കുമൊക്കെ പാത്രമായ വിഭാഗമായിരിക്കും. ചരിത്രപരമായിട്ട് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു വിഭാഗം, ലുരിബത്ത് അലൈഹിമു ദില്ലത്തു വൽ മസ്കന, അവർക്കുമേൽ നിമ്യതയും ദൈന്യതയും മുദ്രയടിക്കപ്പെട്ടിരിക്കുന്നു. വബാഉ ബിഗളബി മിനല്ലാഹ്, അവർ അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായി എന്ന് സൂറത്തുൽ ബഖറ 61 ഇസ്രായേൽ സമൂഹത്തെ കുറിച്ച് പരാമർശിക്കുമ്പോഴാണ് വരുന്നത്. അവര് പൗരോഹിത്യത്തിന് അടിമപ്പെട്ടു, അതുപോലെ തന്നെ വേദഗ്രന്ഥത്തിൽ തിരുത്തലുകൾ വരുത്തി, പ്രവാചകന്മാരെ പീഡിപ്പിച്ചു, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായല്ലോ. ആ ഒരു പശ്ചാത്തലം മുൻനിർത്തിയാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അല്ലാലീൻ എന്നത് ഇതേപോലെ ക്രൈസ്തവ സമൂഹം പിൽക്കാലത്ത് വല്ലാതെ വ്യതിചലിച്ചു പോയല്ലോ. അവർ ബഹുദൈവാരാധനയിലേക്ക് എത്തി, അതുപോലെ അന്ധവിശ്വാസാനാചാരങ്ങളിലും പൗരോഹിത്യത്തിലും ഒക്കെ ചെന്നുപെട്ടു. അതിനാൽ അവരാണ് അല്ലാലീൻ എന്ന് ചരിത്രപരമായിട്ട് വ്യാഖ്യാനിക്കാം. അതേസമയത്ത് അങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തെ അടച്ചു പറയാൻ വേണ്ടി മാത്രമാണോ ഈ അൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ എന്ന പ്രയോഗം? അല്ലല്ലോ, മറിച്ച് എക്കാലത്തും ഈ പ്രവണത സംഭവിക്കാം. സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് സമൂഹം വ്യതിചലിച്ച് മറ്റു പല മാർഗങ്ങളിലൂടെയും സഞ്ചരിക്കാൻ ഇടയുണ്ട്. അപ്പോ അവരൊക്കെയും മഹ്ലൂബാകും, വാലുമായിട്ട് മാറും എന്നാണ് മനസ്സിലാക്കേണ്ടത്. വഴി തെറ്റിപ്പോകുന്നവർ, അതുപോലെ തന്നെ പല വഴികൾക്ക് മുമ്പിൽ ആശയക്കുഴപ്പത്തിൽ അകപ്പെട്ട് പകച്ചു നിൽക്കുന്നവർ, ഇങ്ങനെ പലരും കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കഴിയാതെ പല താല്പര്യങ്ങളും മുൻനിർത്തിയിട്ട് ശങ്കിച്ചു നിൽക്കുന്നവർ, ഇവരൊക്കെ ഈ ഗണത്തിലാണല്ലോ ഉൾപ്പെടുന്നത്. അതിനാൽ നമ്മളും ഈ അവസ്ഥയിലേക്ക് ചെന്ന് പതിക്കുമോ എന്നതിനെ കുറിച്ച് നല്ല ജാഗ്രത എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്നത് വളരെ പ്രധാനമാണ്. ഇങ്ങനെ സൂറത്തുൽ ഫാത്തിഹ പൂർണ്ണമാവുകയാണ്. ഫാത്തിഹ ഒരു പ്രാർത്ഥനയാണ് എന്ന് നാം മനസ്സിലാക്കി. അതേപോലെ പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് എന്ന് മനസ്സിലാക്കി. ആ പ്രാർത്ഥനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കി. ഇത് നാം നിരന്തരം അള്ളാഹുവിന് മുമ്പിൽ ആവശ്യപ്പെടുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനുള്ള ശ്രമവും നമ്മിൽ നിന്ന് ഉണ്ടാവണം. ഫാത്തിഹ ഓതി കഴിയുമ്പോൾ ആമീൻ ചൊല്ലേണ്ടതുണ്ട്. നീ ഉത്തരം നൽകണമേ എന്നാണ് അതിന്റെ അർത്ഥം. ആമീൻ ചൊല്ലൽ സുന്നത്തായിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ആമീൻ ഫാത്തിഹയുടെ ഭാഗമല്ല, എന്നാൽ ആമീൻ ചൊല്ലുക എന്നത് സുന്നത്തായ കാര്യമാണ്. നമസ്കാര വേളയിലായാലും മറ്റ് സന്ദർഭങ്ങളിലായാലും ആ നിലയിൽ അത് ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതുമുണ്ട്. പടച്ച തമ്പുരാൻ സൂറത്തുൽ ഫാത്തിഹയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പടച്ചവനെ പരിപൂർണമായും അംഗീകരിച്ചുകൊണ്ട് നിരന്തരം അവനോട് സിറാത്തുൽ മുസ്തഖീമിന് വേണ്ടി യാചിച്ചുകൊണ്ട് നന്മയുടെ വഴിയിൽ സഞ്ചരിക്കുവാൻ നമുക്ക് തുണയേകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നാം സൂറ അൽ ബഖറയിലേക്ക് പ്രവേശിക്കുകയാണ്. അൽ ബഖറയുടെ ആമുഖം ഇന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം എന്ന് തോന്നുന്നു. നമ്മുടെ ഈ പഠന പദ്ധതി കുറച്ച് വേഗത്തിൽ ആശയങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണല്ലോ സ്വീകരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ വിഷയങ്ങളും അതാത് സന്ദർഭങ്ങളിൽ എത്തുമ്പോൾ കൂടുതൽ വിശദീകരിക്കപ്പെടും. എല്ലായിടത്തും എല്ലാം പറയുക എന്നതിന് പകരം ഓരോന്നിൻ്റെയും മുഖ്യമായ സന്ദർഭങ്ങളിൽ കൂടുതലായിട്ട് വിശദീകരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. സൂറത്തുൽ ബഖറയിലേക്ക് പ്രവേശിക്കാൻ, സൂറത്തുൽ ബഖറ വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ സൂറയാണ്. സൂറത്തുൽ ബഖറ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന കാലഘട്ടത്തിൽ അവതരിച്ച സൂറയുമാണ്. ഒരുപാട് സവിശേഷതകളുള്ള സൂറയാണ് സൂറത്തുൽ ബഖറ എന്ന് നമുക്കറിയാം. ഖുർആനിലെ രണ്ടാമത്തെ സൂറ, ഏറ്റവും ദൈർഘ്യമേറിയ സൂറ, അതിവിശിഷ്ട സൂക്തമായ ആയത്തുൽ കുർസി ഉൾക്കൊള്ളുന്ന സൂറ, ഏറ്റവും ദൈർഘ്യമേറിയ ആയത്ത് ആയത്തുദ്ദൈൻ ഉൾക്കൊള്ളുന്ന സൂറ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സാമൂഹിക നിയമ വശങ്ങൾ ധാരാളമായി അവതരിച്ചിട്ടുള്ള സൂറ, ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ സൂറത്തുൽ ബഖറയ്ക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ബഖറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിൽ അവതരിച്ചു തുടങ്ങുന്നു. പിന്നീട് അവസാന ഘട്ടത്തിൽ അവതരിക്കുന്ന പലിശയുമായി ബന്ധപ്പെട്ട സൂക്തവും ഈ സൂറയിൽ തന്നെ ഉൾക്കൊണ്ടതായിട്ട് നമുക്ക് കാണാം. എന്നാൽ ഈ സൂറയുടെ സമാപന സൂക്തങ്ങളുണ്ടല്ലോ, ആമന റസൂലും, ആ സൂക്തങ്ങൾ മക്കി സൂക്തങ്ങളാണ്, മക്കയിൽ അവതരിച്ച സൂക്തങ്ങളാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം. മക്കി മദനി സൂറകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മക്കി സൂറകൾ ഇസ്ലാമിലെ അടിസ്ഥാന വിശ്വാസ കാര്യങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത്, പ്രത്യേകിച്ച് തൗഹീദ്, ആഖിറത്ത്. എന്നാൽ മദനി സൂറകളോ, മദനി സൂറകള് സാമൂഹിക വിഷയങ്ങൾക്ക് അല്ലെങ്കിൽ അനുഷ്ഠാനപരമായ കാര്യങ്ങളുടെ സാമൂഹിക തലങ്ങൾക്ക്, അതുപോലെ നിയമ വിഷയങ്ങൾക്കൊക്കെ മുൻഗണന നൽകുന്നതായിട്ട് കാണാൻ സാധിക്കും. കാരണം മക്കയിൽ ഇസ്ലാമിന്റെ സാമൂഹികത നടപ്പിലാക്കാൻ സാധ്യമല്ലായിരുന്നു. മദീന അങ്ങനെയല്ലല്ലോ, മദീന ഇസ്ലാമിക വ്യവസ്ഥിതിയുള്ള നാടാണ്. അതുകൊണ്ട് തന്നെ ഓരോ നിയമങ്ങളും ഘട്ടം ഘട്ടമായിട്ട് അവിടെ പൂർത്തീകരിക്കപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എന്നതാണ് അതിന്റെ പ്രത്യേകത. മദീനയില് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അഭിസംബോധന ചെയ്യാനുണ്ടായിരുന്നത് വേദക്കാരാണ് മുഖ്യമായിട്ട്. പിന്നീട് കപട സമൂഹം അവിടെ രൂപപ്പെടുന്നുണ്ട്, അവരെയും മദനി സൂറകൾ അഭിസംബോധന ചെയ്യുന്നതായിട്ട് കാണാം. മക്കയില് ബഹുദൈവാരാധകരാണ് ഉണ്ടായിരുന്നത്, ഒരുപക്ഷെ തൗഹീദും റിസാലത്തും ആഖിറത്തും ഒന്നും അംഗീകരിക്കാത്ത വിഭാഗമാണ്. എന്നാൽ മദീനയിലെ വേദക്കാരങ്ങനെയല്ല, ഈ വിഷയങ്ങളൊക്കെ അവർക്കറിയാം. എന്നാലും വിശ്വാസ വ്യതിചലനങ്ങളും കർമ്മരംഗത്ത് പല വീഴ്ചകളും ധിക്കാര മനോഭാവവും ഒക്കെ അവരില് വന്നുപെട്ടിരുന്നു എന്ന് കാണാൻ കഴിയും. അതേപോലെ മദീനയില് പിന്നെ ഉണ്ടായിരുന്നത് അറബ് ഗോത്രങ്ങളാണ് എന്നും മനസ്സിലാക്കാം. സൂറത്തുൽ ബഖറയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇസ്ലാമിന്റെ ശോഭനമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കും. എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല വചനങ്ങൾ അവതരിപ്പിക്കുന്നു, അതിനനുസരിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വചനങ്ങൾ വിശ്വാസികൾക്ക് എത്തിച്ചു കൊടുക്കുന്നു, വിശ്വാസികൾ അത് ഏറ്റെടുക്കുന്നു, അവരുടെ വ്യക്തി കുടുംബ സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ മേഖലകളില് ഭരണ മേഖലകളിൽ അവര് ഓരോന്നോരോന്നായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. എത്ര സുന്ദരമായിരിക്കും ആ കാഴ്ച! വചനങ്ങൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു, അത് ഏറ്റെടുത്ത് ഒരു സമൂഹം നടപ്പിലാക്കി അവരിൽ പ്രകടമായി തന്നെ അതിൻ്റെ നന്മ പ്രത്യക്ഷമാകുന്നത് കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അവിടെ രൂപപ്പെട്ടു എന്നതാണ് അതിൻ്റെ സവിശേഷത. സൂറത്തുൽ ബഖറയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ 1 മുതൽ 39 വരെയുള്ള ആയത്തുകൾ ഈ സൂറയുടെ ആമുഖമായിട്ട് കാണാം. ഈ ഖുർആൻ ആർക്കാണ് പ്രയോജനപ്പെടുക, ആർക്കാണ് പ്രയോജനപ്പെടാത്തത് എന്നാണ് ആദ്യ ഭാഗത്ത് പറയുന്നത്. തുടർന്ന് 121 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു തആല ജൂത സമൂഹം ഇസ്രായേൽ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട പ്രബോധന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്, പ്രബോധന വിഷയങ്ങളാണ് വരുന്നത്. 122 മുതൽ 162 വരെ ഇബ്രാഹിം അലൈഹിസ്ലാമിന്റെ ചരിത്രം വരുന്നു, ഖിബില മാറ്റം കടന്നു വരുന്നു. തുടർന്ന് വിധിവിലക്കുകളുടെ കാണ്ഡമാണ് വരുന്നത്, കുടുംബ സാമ്പത്തിക രാഷ്ട്രീയ നിയമങ്ങളൊക്കെയും വരുന്നുണ്ട്. നമസ്കാരവും സക്കാത്തും പ്രതിക്രിയയും വസീയത്തും നോമ്പും കൈക്കൂലിയും അതുപോലെ ഹജ്ജ് ജിഹാദ് സമ്പത്ത് ചെലവഴിക്കൽ മദ്യപാനം ചൂതാട്ടം അനാഥയുടെ സമ്പത്ത് കൈകാര്യം ചെയ്യൽ വിവാഹം വിവാഹമോചനം കടം രേഖപ്പെടുത്തൽ ജീവനാംശം ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തമായ വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. അതാത് സന്ദർഭങ്ങളിൽ കൂടുതൽ വിശദമായ പഠനം നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കഅബാലയത്തിന്റെ വിമോചനവുമായി ബന്ധപ്പെട്ട് ധർമ്മസമരത്തിന് ഇറങ്ങാൻ വേണ്ടിയുള്ള പ്രേരണയുണ്ട്. അതുപോലെ പലിശ ഇടപാടിനെ കുറിച്ചുള്ള ഖണ്ഡിതമായ നിയമങ്ങൾ വരുന്നുണ്ട്. തുടർന്ന് സമാപനവുമാണ്. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീടുകളിൽ പിശാജ് പ്രവേശിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വാക്ക് തന്നിട്ടുണ്ട്. സൂറത്തുൽ ബഖറ കേൾക്കുന്ന വീടുകളിൽ നിന്ന് പിശാജ് ഇറങ്ങിപ്പോകും എന്ന് ഹദീസിലുണ്ട്. അൽബഖറയും ആലു ഇമ്രാനും അവ പഠിക്കുന്ന അവ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നാളെ പരലോകത്ത് സാക്ഷി പറയും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വാദിക്കും എന്ന ഹദീസിൽ വന്നിരിക്കുന്നു. വളരെ ശ്രേഷ്ഠമായ, പ്രത്യേകിച്ചും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രയോഗവൽക്കരിക്കേണ്ട ധാരാളം വിഷയങ്ങൾ ഈ സൂറയിൽ വരുന്നു എന്നതാണ് സൂറത്തുൽ ബഖറയുടെ ഏറ്റവും വലിയ പ്രാധാന്യം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം ذلك الكتاب لا ريب فيه هدى للمتقين. ഇങ്ങനെ സൂറത്തുൽ ബഖറ ആരംഭിക്കുകയാണ്. അലിഫ് ലാം മീം, മൂന്ന് കേവലാക്ഷരങ്ങൾ, ഹുറൂഫുൽ മുഖത്ത എന്നാണ് അവയെ അറബിയിൽ പറയാം. കേവലാക്ഷരം എന്ന് പറയുമ്പോൾ പരസ്പര ബന്ധമില്ലാത്ത കേവല അക്ഷരങ്ങൾ കൊണ്ടാണ് ഈ സൂറ തുടങ്ങുന്നത്. ഖുർആനിൽ വേറെയും സൂറകൾ ഇങ്ങനെ ആരംഭിക്കുന്നുണ്ട്, ഒറ്റ അക്ഷരം കൊണ്ട്, രണ്ടക്ഷരം കൊണ്ട്, മൂന്നക്ഷരം കൊണ്ട്, ഇങ്ങനെ 5 അക്ഷരം വരെയും ഉള്ള രൂപത്തിൽ സൂറകൾ ആരംഭിക്കുന്നത് കാണാം. ഈ അക്ഷരങ്ങളെ കുറിച്ച് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒന്നാമത്തേത്, വിശുദ്ധ ഖുർആനിൽ രണ്ടു തരം സൂക്തങ്ങളുണ്ട് എന്ന് സൂറ ആല ഇമ്രാനിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നു. ഒന്ന് മുഹക്കമാത്തായ സൂക്തങ്ങളാണ്, മറ്റൊന്ന് മുത്തശാബിഹാത്തായ സൂക്തങ്ങളാണ്. മുഹക്കമാത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാകുന്ന സുവ്യക്തമായ സൂക്തങ്ങളാണ്. നമസ്കാരം മനസ്സിലായില്ലേ, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് പെട്ടെന്ന് മനസ്സിലാവും. എന്നാൽ മറ്റു ചിലതുണ്ട് മുത്തശാബിഹാത്ത് എന്ന് പറഞ്ഞാല് അത്ര വ്യക്തതയില്ലാത്ത സദൃശ വചനം എന്ന് പറയാം. ഇത് ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്ന് ഒരുപക്ഷെ നമുക്ക് സംശയം തോന്നിപ്പോകുന്ന തരത്തിലുള്ള സാദൃശ്യമുള്ള വചനങ്ങളാണ്. അങ്ങനെ ചില വചനങ്ങളുണ്ട്. അള്ളാഹുവിന്റെ മുഖം, അള്ളാഹുവിന്റെ കൈ, അള്ളാഹുവിന്റെ കുർസി, സിംഹാസനം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ പഠിച്ചവന് മുഖമുണ്ടോ, കൈയുണ്ടോ, അവനിരിക്കാൻ ശരീരമുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോയില്ലേ? എന്നാൽ അതിന്റെ പിന്നിൽ വലിയ ആശയങ്ങളുണ്ട്. പരിപൂർണമായും ആ ആശയങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണമെന്നില്ല. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ കൂടുതൽ ചർച്ച നടത്തേണ്ടതില്ല എന്നാണ് ഖുർആൻ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ അക്ഷരങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടേ ഇല്ല. അതിന്റെ ഒരു കാരണം, അന്ന് അവര് കവിതകൾ ആരംഭിച്ചിരുന്നതൊക്കെ ഇതുപോലെയുള്ള ചില അക്ഷരങ്ങൾ കൊണ്ടായിരുന്നു എന്നതാണ്. ശ്രദ്ധ ക്ഷണിക്കുക എന്നൊരു ഉദ്ദേശം ഇതിന്റെ പിന്നിലുണ്ട്. അലിഫ് ലാം മീം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആളുകളൊക്കെ തിരിഞ്ഞു നോക്കില്ലേ എന്ന പോലെ. എന്നാൽ ഇതിന്റെ പിന്നിലെ അടിസ്ഥാനപരമായ ഒരു ആശയം, എന്തിനാണ് ഇങ്ങനെ ചില അക്ഷരങ്ങൾ എന്ന് ചോദിച്ചാല് പണ്ഡിത വ്യാഖ്യാനം എന്താണ്? ഈ അക്ഷരങ്ങൾ ഒരു വെല്ലുവിളിയാണ് എന്നതാണ്. ഖുർആനിൽ അങ്ങനെ ഒരു വെല്ലുവിളി ഉണ്ടല്ലോ. ഈ ഖുർആൻ ശരിയല്ലെങ്കിൽ, നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇത് ദൈവികമാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു ഗ്രന്ഥം കൊണ്ടുവരൂ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള അധ്യായങ്ങൾ കൊണ്ടുവരൂ എന്ന വെല്ലുവിളി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ വെല്ലുവിളിയാണ് ഈ അക്ഷരങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഈ അക്ഷരങ്ങൾ ഇങ്ങനെ വാരി വിതറുകയാണ്. അലിഫ് ലാം മീം കാഫ് ഹാ യാ ഐൻ സാദ് എന്ന് പറഞ്ഞ് എടുത്തെറിഞ്ഞു കൊടുക്കാണ്. ഇതാ പിടിച്ചോ, 28 അക്ഷരങ്ങൾ. ഈ അക്ഷരങ്ങളിലൂടെയാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചത്. എങ്കില് ഇതേ അക്ഷരങ്ങൾ കൊണ്ട് അറബി സംസാരിക്കുന്ന, അറബിയിൽ ചിന്തിക്കുന്ന, അറബിയിൽ കവിത എഴുതുന്ന നിങ്ങൾ ഇതിനേക്കാൾ ഉത്തമമായ ഒരു ഗ്രന്ഥം കൊണ്ടുവരും. അത് കേവല ഗ്രന്ഥമാകരുത്, മറിച്ച് മനുഷ്യ സമൂഹത്തെ വഴി നടത്തുന്ന, അവർക്ക് ജീവിത വിജയം വാഗ്ദാനം ചെയ്യുന്ന ഒരു ജീവിത വ്യവസ്ഥയായിരിക്കണം ആ ഗ്രന്ഥത്തിൽ ഉണ്ടാവേണ്ടത്. ഈ വെല്ലുവിളിയാണ് യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. എന്നാൽ അതിനും അപ്പുറത്ത് അള്ളാഹു ആലം എന്നതാണ് ഇതിന്റെ ഏറ്റവും നല്ല വ്യാഖ്യാനം. പഠിച്ചവനാണ് ഇതിന്റെ യാഥാർത്ഥ്യം അറിയുക എന്നതാണ്. ഗാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, രണ്ടാമത്തെ ആയത്ത്. ഗാലിക്ക, അത്, അൽ കിതാബ് വേദഗ്രന്ഥമാകുന്നു, കിതാബ് പുസ്തകമാണ്, കുത്തുബ് അതിന്റെ ബഹുവചനം. എന്നാൽ അതിന്റെ കൂടെ അലിഫ്ലാം ചേരുമ്പോഴോ ഒരു പ്രത്യേക പുസ്തകമായി. ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് വേദഗ്രന്ഥം എന്നാണ്. ഗാലിക്കൽ കിതാബ്, അതത്രേ വേദഗ്രന്ഥം. എന്താണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഖുർആനിനെ കുറിച്ച് അത് എന്ന് പറഞ്ഞത് എന്താ? ഖുർആനിനെ ആദരിച്ചുകൊണ്ടാണ് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു. ശരിക്ക് ഹാസ ഇത് എന്ന് തന്നെയാണ്. എന്നാൽ ഇത് ആ ഗ്രന്ഥമാകുന്നു എന്ന ഒരു വ്യാഖ്യാനവും അതിനുണ്ട്. എന്ന് പറഞ്ഞാല് അല്ലാഹു തആല വേദങ്ങൾ അവതരിപ്പിക്കുന്നത് ലൗഹൽ മഹ്ഫൂസ് എന്ന അവന്റെ വിജ്ഞാന ഭണ്ഡാരത്തിൽ നിന്നാണല്ലോ. ഈ ഗ്രന്ഥവും അതേ ഉത്ഭവ സ്ഥാനത്ത് നിന്ന്, പൂർവ്വ വേദങ്ങൾ വന്ന അതേ വഴിയിലൂടെയാണ് അവതരിച്ചിരിക്കുന്നത്. ഈ ഗ്രന്ഥം ആ ഗ്രന്ഥമാണ് എന്നൊരു വ്യാഖ്യാനമുണ്ട്. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീ, ലാ ഇല്ല, റൈബ് സംശയം, ഫീഹി ഇതിൽ യാതൊരു സംശയവുമില്ല, ഈ ഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ സംശയമില്ല. എന്ത് സംശയമില്ല? ഇത് ദൈവികമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ആരാ പറയുന്നത്? അള്ളാഹു തന്നെയാണ് പറയുന്നത്. സാധാരണ അങ്ങനെ അല്ലല്ലോ ഗ്രന്ഥങ്ങളൊക്കെ ഇറക്കുമ്പോ, പ്രസിദ്ധീകരിക്കുമ്പോ അവതാരിക എഴുതുന്നത് ആരായിരിക്കും? മറ്റേതെങ്കിലും ഒരു പണ്ഡിതനോ ബുദ്ധിജീവിയോ ഒക്കെ ആയിരിക്കും അല്ലെ. അദ്ദേഹം പറയും ഈ ഗ്രന്ഥം നല്ലതാണ്, അപ്പോഴാണ് നമുക്കും അതിൽ വിശ്വാസം ഉണ്ടാകുക. പക്ഷെ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല, ഈ ഗ്രന്ഥം അവതരിപ്പിച്ച അള്ളാഹു സ്വയം തന്നെയാണ് ഈ ഗ്രന്ഥത്തെ സാക്ഷ്യപ്പെടുത്തുന്നത് എന്നതാണ്. സെൽഫ് അറ്റസ്റ്റേഷൻ എന്ന് പറയില്ലേ, അള്ളാഹു സ്വയം സാക്ഷ്യപ്പെടുത്തുന്നു. കാരണം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ സാക്ഷ്യപ്പെടുത്താൻ മറ്റാരാ ഉള്ളത്? അങ്ങനെയാണ് അള്ളാഹു. ഷഹീദ് അള്ളാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന് അള്ളാഹു തന്നെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെ പറയാറില്ലേ, സ്വർണം സ്വർണമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടത് ആരാണ്? സ്വർണ പണിക്കാരനാണോ ജ്വല്ലറിക്കാരനാണോ? അല്ല, ആരാണ്? സ്വർണം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്വർണം മാറ്റുരച്ച് നോക്കുന്നത്. അപ്പൊ സ്വർണം തന്നെ പറയും ഞാൻ ഒറിജിനൽ ആണോ അല്ലയോ. ഇതേപോലെ അള്ളാഹു സ്വയം തന്നെയാണ് ഇത് ദൈവിക ഗ്രന്ഥമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് എന്നത് ഖുർആനിന്റെ ഒരു പ്രത്യേകതയാണ്. ലാ റൈബ ഫീ, ഇത് ദൈവികമാണ് എന്നതിൽ യാതൊരു സംശയമില്ല. ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ, ആ ഫീഹി രണ്ട് ഭാഗത്തേക്കും ചേർത്ത് പറയാം. ഫീഹി ഹുദൻ, ഇതിൽ സന്മാർഗമുണ്ട്. നേരത്തെ നമ്മൾ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. ഫീഹി ഹുദൻ, ഇതിൽ സന്മാർഗമുണ്ട്. ലിൽ മുത്തഖീൻ, ഭക്തന്മാർക്ക് സന്മാർഗമുണ്ട്, മാർഗദർശനമുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല അതോട് ചേർത്ത് പറയുന്നത്. മുത്തഖി ആരാണ് എന്നൊരു ചോദ്യമുണ്ട്. ഭക്തന്മാർക്ക് മാത്രമാണ് സന്മാർഗമെങ്കിൽ പിന്നെ മറ്റുള്ളവർ എന്ത് ചെയ്യും? നേരത്തെ തന്നെ ഭക്തിയുള്ളവർക്ക് വീണ്ടും സന്മാർഗം നൽകേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അവിടെ മുത്തഖി എന്ന പ്രയോഗത്തെ കുറിച്ച് നമ്മൾ പഠിക്കണം. അള്ളാഹു എല്ലാവരുടെയും അകത്ത് നേരത്തെ തന്നെ നിക്ഷേപിച്ച ധർമ്മബോധത്തിനാണ് തഖ്വ എന്ന് പറയാം. ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, ആ ഒരു ധർമ്മബോധമുണ്ടല്ലോ, അതിനെ ഊതിക്കാച്ചിയെടുത്ത് അതിനെ വികസിപ്പിച്ച് ആ വഴിയിലൂടെ സഞ്ചരിക്കണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന സത്യാന്വേഷി അഥവാ മനസ്സാക്ഷി അനുസരിച്ച് പ്രകൃതി വിശുദ്ധി അനുസരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഇവിടെ മുത്തഖി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. തഖ്വ എന്നതിൻ്റെ വിശദീകരണം എന്താണ്? അള്ളാഹുവിന്റെ കൽപ്പനകളെ അങ്ങനെ തന്നെ സ്വീകരിക്കാം, അള്ളാഹു നിരോധിച്ചവയെ പൂർണ്ണമായും വിട്ടു നിൽക്കുക എന്നതാണ്. അപ്പൊ ഖുർആനിൽ ഹിദായത്ത് അഥവാ സന്മാർഗത്തിന്റെ വഴി കണ്ടെത്താൻ സാധിക്കുന്നത് സത്യാന്വേഷികളായ ആളുകൾക്കാണ്, മനസ്സ് തുറന്ന് വിശാലമായി ചിന്തിക്കുന്ന മതിൽക്കെട്ടുകൾക്ക് പുറത്തു കടക്കുന്ന ആളുകൾക്കാണ് അതിന് സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. തുടർന്ന് അള്ളാഹു തആല മുത്തഖീങ്ങളുടെ അഞ്ച് ഗുണങ്ങൾ എണ്ണിപ്പറയാൻ പോവുകയാണ്. ആരാണ് മുത്തഖി? ഇത് പഠിച്ചു മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തന്നെ തീരുമാനിക്കാം, എനിക്ക് ഈ ഖുർആൻ പ്രയോജനപ്പെടുമോ ഇല്ലയോ, ഞാൻ ഇതിന്റെ യഥാർത്ഥ വക്താവാണോ, സിറാത്തുൽ മുസ്തഖീമിലൂടെയാണോ മുന്നോട്ട് പോകുന്നത് എന്ന് ചിന്തിക്കാവുന്നതാണ്. അതിൽ ഒന്നാമത്തെ ഗുണം, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അല്ലദീന അവർ യുഅ്മിനൂൻ ആമന വിശ്വസിച്ചു, യുഅ്മിനു വിശ്വസിക്കുന്നു, യുഅ്മിനൂൻ അവർ വിശ്വസിക്കുന്നവരാണ്, ബിൽ ഗൈബ് അദൃശ്യ കാര്യങ്ങളിൽ അല്ലെങ്കിൽ അതിഭൗതിക യാഥാർത്ഥ്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് അവർ. അതിഭൗതികം, ഭൗതികം അല്ലാത്ത, ഭൗതികത്തിന് അതീതമായ കാര്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഇവിടെ ഈമാൻ പറയുന്നുണ്ട്. എന്താ ഈമാൻ? സംശയം കൂടാതെ ഒന്നിനെ സത്യപ്പെടുത്തുക, അംഗീകരിക്കുക, അതാണല്ലോ ഈമാൻ. ഈമാൻ എന്നത് കാണുന്നതിലല്ല വേണ്ടത് അല്ലെ. ഇത് പുസ്തകമാകുന്നു, അത് വിശ്വസിക്കേണ്ട കാര്യമല്ല, അതൊരു അറിവാണ്. എന്നാൽ കാണാത്ത യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള ശേഷിയാണ് യഥാർത്ഥത്തിൽ ഈമാൻ. ഗൈബ് എന്ന് പറയുമ്പോൾ അദൃശ്യം അഥവാ കാഴ്ചയിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാഴ്ചയിൽ കാണാത്ത പലതും നമ്മൾ വിശ്വസിക്കുന്നില്ലേ. ഇപ്പോ കോവിഡ്, കൊറോണ വൈറസ് നമ്മൾ വിശ്വസിക്കുകയാണ്, അതിനെ പേടിക്കുകയാണ്, ജാഗ്രത പുലർത്തുകയാണ്. ഇതുപോലെ പലതും നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ട്. വൈദ്യുതി കണ്ടവരാരുമില്ല, പക്ഷെ അത് വെളിച്ചമായും കാറ്റായും ചൂടായും പല വിധത്തിൽ നമുക്ക് മുമ്പിൽ പ്രത്യക്ഷമാവുന്നു. ഇങ്ങനെ കാണാൻ കഴിയാത്ത എന്നാൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പലതും ലോകത്തുണ്ട്. മനുഷ്യന്റെ അറിവിന്റെ പരിമിതി കാരണം, മനുഷ്യന്റെ കഴിവിന്റെ പരിമിതി കാരണം അത് ആ നിലക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. എന്നാലോ ബുദ്ധിപരമായി ചിന്താപരമായി മുന്നോട്ട് പോകുമ്പോൾ ആ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റും. അവ തിരിച്ചറിയാൻ കഴിയുന്ന ധാരാളം അടയാളങ്ങൾ അള്ളാഹു നമ്മിലും നമ്മുടെ ചുറ്റുപാടിലും നിറച്ചു വെച്ചിട്ടുണ്ട്. അതിനാൽ ഗൈബ് എന്നത് അന്ധവിശ്വാസമല്ല, മറിച്ച് മനുഷ്യന് കണ്ടെത്താൻ സാധിക്കേണ്ട എന്നാൽ പ്രത്യക്ഷത്തിൽ അവന്റെ മുമ്പിൽ ഇല്ലാത്ത യാഥാർത്ഥ്യങ്ങളാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പദാർത്ഥവാദത്തിനും അപ്പുറമുള്ള യാഥാർത്ഥ്യങ്ങളാണത്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഈമാൻ കാര്യങ്ങളൊക്കെയും ഈ ഗൈബിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. തുടർന്ന് ഈമാൻ പറഞ്ഞിട്ട് ഉടനെ അള്ളാഹു കർമ്മപരമായ കാര്യം പറയാണ്. വിശ്വാസവും കർമ്മവും പരസ്പര പൂരകമാണല്ലോ. കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ്? വയുഖീമൂന സ്വല, ഇഖാമത്തു സ്വലാത്താണ്. അഖാമ നിലനിർത്തി, സ്ഥാപിച്ചു നിലനിർത്തി, യുഖീമു നിലനിർത്തും. നിലനിർത്തുന്നു. വയുഖീമൂൻ, അവർ നിലനിർത്തുന്നവരാണ്. അസ്വല, നമസ്കാരം, അഥവാ നമസ്കാരം നിർവഹിക്കുന്നവരാണ് എന്നല്ല, മുറപ്രകാരം അനുഷ്ഠിക്കുന്നവരാണ് എന്നാണ് ഇഖാമത്തു സ്വല എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിന് കൃത്യമായ രൂപമുണ്ട്, സമയമുണ്ട്, വ്യവസ്ഥയുണ്ട്. അതേപോലെ അതിന് കൃത്യമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. വ്യവസ്ഥാപിതമാവണം, ചൈതന്യവത്താവണം, ലക്ഷ്യബോധത്തോടെ ആവണം നമസ്കാരം. അതിന് സാമൂഹിക സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. പള്ളിയും സംവിധാനങ്ങളും ഒക്കെ വേണം. അത് ഒരു ആദർശ സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിന്റെ അടിത്തറയാണ് എന്ന ലക്ഷ്യബോധം മനസ്സിൽ ഉണ്ടാവണം. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇഖാമത്തു സ്വല പൂർണ്ണമാകുന്നത് എന്നാണ്. രണ്ടാമത് പറഞ്ഞത് കർമ്മപരമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരമാണ് എന്ന് കാണാം. ആമനു വാമിലു സ്വാലിഹാത്ത് എന്നാണല്ലോ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും. വിശ്വാസത്തിന്റെ കൂടെ തന്നെ അതിന്റെ പ്രയോഗവൽക്കരണം ഉണ്ടാവണം എന്ന് ഇതിൽ നിന്ന് മനസ്സിലാവും. തുടർന്ന് മൂന്നാമത്തെ ഗുണം പറയുന്നത് വമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ എന്നാണ്. വമിമ്മ ഇൽ നിന്ന്, റസഖ നൽകി, റസഖ്ന നാം നൽകിയതിൽ നിന്ന്, യുൻഫിഖൂൻ അംഫഖ ചെലവഴിച്ചു, യുൻഫിഖു ചെലവഴിക്കുന്നു, യുൻഫിഖൂൻ അവർ ചെലവഴിക്കുന്നവരുമാണ്. വമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ, റിസ്ഖ് എന്ന് പറഞ്ഞാൽ വിഭവം എന്നാണ് അതിന്റെ ആശയം. ഭക്ഷണം എന്ന് നമ്മൾ പരിമിതപ്പെടുത്തി പറയാറുണ്ട്. ഇവിടെ വളരെ കൃത്യമായ ഒരു ആശയം അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം, വിഭവങ്ങളെല്ലാം ദൈവികമാണ്, നമ്മുടേതല്ല. സമ്പത്ത് നമ്മുടേതല്ല. നമ്മൾ ആരാണ്? അതിനെ സൂക്ഷിപ്പുകാർ മാത്രമാണ്. ഉടമ അള്ളാഹുവാണ്. അള്ളാഹു കൽപ്പിക്കുന്നതനുസരിച്ച് അത് ചെലവഴിക്കാനുള്ള മനസ്സുണ്ടാവണം. ഇപ്പൊ റിസ്ക് സമ്പത്തിൽ പരിമിതമല്ല. സമ്പത്ത് അതിലൊരു മുഖ്യ ഘടകമായിരിക്കെ തന്നെ ബുദ്ധിയും അറിവും അതുപോലെ ആരോഗ്യവും മറ്റെല്ലാ കഴിവുകളും അള്ളാഹു നമുക്ക് നൽകിയ റിസ്ഖാണ്. ആ റിസ്ഖ് സമൂഹവുമായിട്ട് പങ്കുവെക്കാനുള്ള സന്നദ്ധത ഉണ്ടാവണം. എല്ലാ നിലക്കുമുള്ള ചെലവഴിക്കലിനെ ഇൻഫാക്ക് ഉൾക്കൊള്ളുന്നുണ്ട്. ചെലവഴിക്കൽ പല തരത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. അതിൽ സദഖയുണ്ട്, സക്കാത്തുണ്ട്, അല്ലെ, വസീയത്തുണ്ട്, അനന്തര സ്വത്തുണ്ട്, വഖഫുണ്ട്, ഇങ്ങനെ ഒരുപാട് വകുപ്പുകൾ. ഇതെല്ലാം ചേർത്തുകൊണ്ട് ഇൻഫാക്ക് എന്ന പ്രയോഗത്തെ നമുക്ക് കാണാൻ സാധിക്കും. വമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ, എല്ലാം എല്ലാ അനുഗ്രഹങ്ങളും സമൂഹവുമായിട്ട് പങ്കുവെക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശം. തുടർന്ന് പറയുന്നത് ഒന്നുകൂടി മനസ്സിനെ വിശാലമാക്കാനുള്ള കാര്യമാണ്. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക, താങ്കൾക്ക് ഇറക്കപ്പെട്ടത്, അവതരിപ്പിക്കപ്പെട്ടതിൽ അവർ വിശ്വസിക്കും. താങ്കൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലിന് ഇറക്കപ്പെട്ടത് വിശുദ്ധ ഖുർആനാണ്. അൻസല ഇറക്കി എന്നാണ്. വമാ ഉൻസില മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പുള്ളവർക്ക് അഥവാ പൂർവ്വ പ്രവാചകന്മാർക്ക് അവതീർണമായതിലും അവർ വിശ്വസിക്കും. താങ്കൾക്ക് മുമ്പുള്ള എന്ന് പറയാൻ കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം പ്രവാചകനോ വേദഗ്രന്ഥമോ ഇല്ല എന്നതുകൊണ്ട് തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. ആ ഒരു വിശാലത, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവാചകനും ഞങ്ങളുടെ വേദവും എന്നതിനപ്പുറം എല്ലാ വേദങ്ങളിലും എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കുക, ദൈവികമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ കലവറയില്ലാതെ പിന്തുണ നൽകുക, ആ ഒരു വിശാലത, സങ്കുചിതത്വം ഇല്ലാത്ത മനസ്സ് മുത്തഖികൾക്ക് ഉണ്ടായിരിക്കും. ഖുർആൻ പഠിക്കുമ്പോൾ പ്രത്യേകിച്ചും നമ്മിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും മഹത്തരമായ ഗുണമാണത്. തുടർന്ന് പറയുന്നത് വബിൽ ആഖിറത്തിഹും യൂഖിനൂൻ, വബിൽ ആഖിറ അന്ത്യം അഥവാ പരലോകം കൊണ്ട്, ഹും യൂഖിനൂൻ അവർ ദൃഢ വിശ്വാസം കൈക്കൊള്ളുന്നവരാണ്. ഐഖന യൂഖിനു, ദൃഢമായി വിശ്വസിച്ചു. യഖീൻ ദൃഢത ആണല്ലോ. പരലോകത്തെ കുറിച്ച് പറയുമ്പോഴാണ് ദൃഢത പറയുന്നത്. കാരണം നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത അദൃശ്യമായ ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിനെ മുൻനിർത്തിയിട്ട് മൊത്തം ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിയണം. ഖുർആൻ മൂന്ന് തരത്തിലുള്ള യഖീൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഒന്ന് ഇൽമുൽ യഖീൻ, ദൃഢമായ അറിവാണ്. മറ്റൊന്ന് ഐനുൽ യഖീൻ, ദൃഢമായ കാഴ്ചയാണ്. പിന്നെയും ഒന്ന് ഹഖുൽ യഖീൻ, ദൃഢമായ യാഥാർത്ഥ്യ ബോധമാണ്. ഈ മൂന്ന് തലങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം പരലോകത്തെ അംഗീകരിക്കേണ്ടതും വിശ്വസിക്കേണ്ടതും. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജീവിതത്തെ തന്നെ ക്രമീകരിക്കാൻ കഴിയണം. ഇങ്ങനെ മുത്തഖിയുടെ അഞ്ച് ഗുണങ്ങൾ, അഞ്ച് വിശേഷണങ്ങൾ ആമുഖമായി പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ ബഖറ മുന്നോട്ട് പോകുന്നത്. ഇൻഷാ അല്ലാ കൂടുതൽ വിശദീകരണങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് അറിയാനും അനുഭവിക്കാനും സാധിക്കും. പഠിച്ചവനെ, നിന്റെ കലാമിനെ യഥാവിധി അറിയുവാൻ ജീവിതത്തിൽ ഒരു തവണ നിനക്ക് ഞങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബെ. കൂടുതൽ പഠിക്കാനും അറിവിനെ വർദ്ധിപ്പിക്കുവാനും ഓർമ്മയിൽ സൂക്ഷിക്കുവാനും ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണേ നാഥ. പഠിച്ചവനെ ഈ മഹത്തായ അറിവിൻ്റെ യാത്രാസംഘത്തെ നീ അനുഗ്രഹിക്കണേ റബ്ബെ. ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരങ്ങളുണ്ട്. മാനസികമായ, ശാരീരികമായ, അതുപോലെ സാമ്പത്തികമായ, സാമൂഹികമായ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് റബ്ബെ. ആശ്വാസം നൽകണേ നാഥ. പഠിച്ചവനെ തെറ്റുകുറ്റങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു തരണേ നാഥ. പഠിച്ചവനെ നിന്റെ സ്വർഗത്തിന്റെ വഴിയിൽ സഞ്ചരിക്കാൻ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ സഹോദരി സഹോദരങ്ങൾ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അവരോടൊപ്പം ജന്നാത്തിൽ ഫിർദോസിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥ. ഈ ഖുർആൻ പഠനത്തോടൊപ്പം സഞ്ചരിച്ച് ഈ പഠനം പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ റബ്ബെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله.